എബ്രായർ അധ്യായം 10. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമാണ്, അവയുടെ സാക്ഷാൽ രൂപമല്ല. അതുകൊണ്ട് ആണ്ടുതോറും ആവർത്തിച്ചു പോരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവരെ പരിപൂർണരാക്കുവാൻ അതിനൊരിക്കലും കഴിവില്ല. കഴിയുമായിരുന്നുവെങ്കിൽ ഒരിക്കലായി ശുദ്ധീകരിക്കപ്പെട്ട ആരാധകർക്ക് പിന്നെ പാപബോധം ഇല്ലാതാക്കുന്നതിനാൽ യാഗങ്ങൾ നിന്നുപോകുമായിരുന്നില്ലേ? എന്നാൽ അവ ആണ്ടുതോറും പാപങ്ങളുടെ ഓർമ്മ ഉളവാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കുവാൻ സാധ്യമല്ല. ആകെയാൽ ലോകത്തിലേക്ക് വന്നപ്പോൾ യാഗവും വഴിപാടും അങ്ങ് ആഗ്രഹിച്ചില്ല. എന്നാൽ ഒരു ശരീരം അങ്ങ് എനിക്ക് ഒരുക്കിയിരിക്കുന്നു, ഹോമയാഗത്തിലും പാപയാഗത്തിലും അങ്ങ് പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവിടുന്ന് പ്രസ്താവിക്കുന്നു. ന്യായപ്രമാണ പ്രകാരം അനുഷ്ഠിച്ചു പോന്ന യാഗങ്ങളും വഴിപാടുകളും ഹോമയാഗങ്ങളും പാപയാഗങ്ങളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, അവയിൽ പ്രസാദിച്ചുമില്ല എന്ന് പ്രസ്താവിച്ച ശേഷം ഇതാ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നുവെന്ന് അവിടുന്ന് പറയുന്നു. രണ്ടാമത്തേതിനെ സ്ഥാപിക്കുവാൻ അവിടുന്ന് ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ഈ ഇഷ്ടത്താൽ യേശുക്രിസ്തു ഒരിക്കലായി നടത്തിയ ശരീരയാഗത്തിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങൾ നീക്കിക്കളയുവാൻ കഴിവില്ലാത്ത അതേ യാഗങ്ങൾ വീണ്ടും വീണ്ടും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഓരോ പുരോഹിതനും തന്റെ ശുശ്രൂഷ ദിനം പ്രതി നിർവഹിക്കുന്നു. എന്നാൽ ഈ പുരോഹിതനോ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായി ഏകയാഗം അർപ്പിച്ചിട്ട് ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന ശേഷം തന്റെ ശത്രുക്കൾ പാദപീഠമാകുമ്പോഴും കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവിടുന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നവരെ എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവും ഇതേപ്പറ്റി നമ്മോട് സാക്ഷ്യം പറയുന്നു. ആ കാലത്തിന് ശേഷം ഞാൻ അവരോട് ചെയ്യുന്ന ഉടമ്പടി ഇതത്രേ, ഞാൻ എന്റെ നിയമങ്ങൾ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അവിടുന്ന് ആദ്യം പ്രസ്താവിക്കുന്നു. അനന്തരം അവരുടെ പാപങ്ങളും അകൃത്യങ്ങളും ഞാൻ ഇനി ഓർക്കയില്ല എന്നും പറയുന്നു. ഇവയുടെ മോചനമുള്ളിടത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരരെ, യേശുവിന്റെ ശരീരം എന്ന തിരശീലയിലൂടെ നമുക്ക് തുറന്നു തന്ന ജീവനുള്ള പുതുവഴിയായി യേശുവിന്റെ രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള ധൈര്യവും ദൈവഭവനത്തിന്മേൽ അധികാരമുള്ള ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുവാൻ തക്കവണ്ണം ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തോടും ആത്മാർത്ഥ ഹൃദയത്തോടും കൂടി ദൈവത്തോട് അടുത്തു ചെല്ലുക. നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നമുക്ക് അചഞ്ചലരായി ഉറച്ചു നിൽക്കാം. വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനല്ലോ. സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും വേണ്ടി പരസ്പരം പ്രേരിപ്പിക്കുവാൻ നമുക്ക് തീഷ്ണത കാണിക്കാം. ചിലർ പതിവാക്കിയിട്ടുള്ളതുപോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ നമുക്ക് തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കാം. നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമധികം ചെയ്യേണ്ടതാണ്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കുന്നില്ല. പിന്നെയോ ന്യായവിധിയുടെ ഭയാനകമായ സാധ്യതയും എതിരാളികളെ ദഹിപ്പിക്കുന്ന ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവൻ കരുണ ലഭിക്കാതെ രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയാൽ മരിക്കുന്നു. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തത്തെ അശുദ്ധമെന്ന് കരുതുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്രയോ കഠിനതരമായ ശിക്ഷയ്ക്കാണ് പാത്രമാകുന്നത് എന്ന് ആലോചിക്കുവിൻ. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തന്നെ തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരം തന്നെ. പ്രകാശനം ലഭിച്ച ശേഷം നിങ്ങൾ കഷ്ടതകളാൽ പോരാട്ടം സഹിച്ചു നിന്ന ആദ്യകാലം ഓർത്തുകൊള്ളുവിൻ. ചിലപ്പോൾ നിങ്ങൾ പരസ്യമായി നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. മറ്റു ചിലപ്പോൾ അതിക്ഷേപവും പീഡനവും ഏറ്റവരോട് ചേർന്നു നിന്നു. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചു. നിങ്ങളുടെ സ്വത്തുക്കൾ അപഹരിക്കപ്പെട്ടപ്പോൾ മികച്ചതും ശാശ്വതവുമായ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് നിങ്ങളത് സന്തോഷത്തോടെ സഹിച്ചു. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം ഉപേക്ഷിക്കരുത്. ദൈവേഷ്ടം നിറവേറ്റി വാഗ്ദാനം പ്രാപിക്കുവാൻ സഹിഷ്ണുതയാണ് നിങ്ങൾക്ക് ആവശ്യം. ഇനി അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ പിന്മാറി നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ നേടുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവരാണ്.